ഓം ശാന്തി. 30/6/2025 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ബാബ വന്നിരിക്കുകയാണ് നിങ്ങളെ ജ്ഞാനത്തിലൂടെ ശുദ്ധമായ സുഗന്ധമുള്ള പുഷ്പമാക്കി മാറ്റാൻ. നിങ്ങൾ മുള്ളാവരുത്, മുള്ളുകളെ ഈ സഭയിലേക്ക് കൊണ്ടുവരരുത്. ചോദ്യം: ഓർമ്മയുടെ യാത്രയിൽ പരിശ്രമിക്കുന്ന കുട്ടികളുടെ അടയാളം എന്തായിരിക്കും? ഉത്തരം: ഓർമ്മിക്കുന്നതിനുള്ള പരിശ്രമം ചെയ്യുന്ന കുട്ടികൾ വളരെ സന്തുഷ്ടരായിരിക്കും. ബുദ്ധിയിലുണ്ടാകും, ഇപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്, പിന്നീട് നമുക്ക് സുഗന്ധമുള്ള പുഷ്പങ്ങൾ നിറഞ്ഞ പൂന്തോട്ടത്തിലേക്ക് പോകണം. നിങ്ങൾ ഓർമ്മയുടെ യാത്രയിലൂടെ സുഗന്ധമുള്ള പുഷ്പമായി മാറുന്നു, പിന്നെ മറ്റുള്ളവരെയും ആക്കി മാറ്റുന്നു. ഓം ശാന്തി. പൂന്തോട്ടത്തിന്റെ ഉടമസ്ഥനും ഇരിക്കുന്നുണ്ട്, തോട്ടക്കാരനുമുണ്ട്, പൂക്കളുമുണ്ട്. ഇത് പുതിയ കാര്യമല്ലേ? പുതിയവരാരെങ്കിലും ഇത് കേട്ടാൽ ഇവരെന്താണ് ഈ പറയുന്നത് എന്ന് പറയും. പൂന്തോട്ടക്കാരൻ, പൂക്കൾ, ഇതെല്ലാം എന്താണ്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശാസ്ത്രങ്ങളിൽ ഒരിക്കലും കേട്ടിട്ടില്ല. നിങ്ങൾ കുട്ടികൾക്കറിയാം, ഓർമ്മിക്കുന്നുമുണ്ട് പൂന്തോട്ടത്തിന്റെ ഉടമസ്ഥനെയും തോണിക്കാരനെയും എല്ലാം. ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ നിന്നും മറുകരയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി. ബാബ പറയുന്നു, ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കണം. സ്വയം തന്നെത്താൻ നോക്കൂ, ഞാൻ എത്ര ദൂരം പോകുന്നുണ്ട്? തന്റെ സത്വപ്രധാന അവസ്ഥയിലേക്ക് എത്രത്തോളം എത്തിച്ചേർന്നു? എത്രത്തോളം സത്വപ്രധാന അവസ്ഥ ഉണ്ടാകുന്നുവോ അതിനനുസരിച്ച് മനസ്സിലാക്കും നമ്മളിപ്പോൾ തിരിച്ചു പോവുകയാണെന്ന്. നമ്മൾ എവിടം വരെ എത്തി എന്നതിന്റെ മുഴുവൻ ആധാരവും ഓർമ്മയുടെ യാത്രയിലാണ്. സന്തോഷവും വർദ്ധിക്കും. ആര് എത്രത്തോളം പരിശ്രമിക്കുന്നുവോ അത്രയും സന്തോഷവും അവർക്കുണ്ടാകും. പരീക്ഷാ ദിവസമാകുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഞാൻ എത്ര മാർക്കിൽ പാസാകും എന്നത് അറിയാൻ കഴിയുമല്ലോ. ഇവിടെയും അങ്ങനെയാണ്. ഓരോ കുട്ടിക്കും അറിയാൻ കഴിയും ഞാൻ എത്രത്തോളം സുഗന്ധമുള്ള പുഷ്പമായി മാറി. സുഗന്ധമുള്ള പുഷ്പമാക്കി മറ്റുള്ളവരെ എത്രത്തോളം മാറ്റുന്നുണ്ട്. ഇത് മുള്ളുകളുടെ കാടാണ് എന്നാണ് പാടുന്നത്. അതാണ് പൂക്കളുടെ പൂന്തോട്ടം. മുസ്ലിങ്ങളും പറയാറുണ്ട് അല്ലാഹുവിന്റെ പൂന്തോട്ടമെന്ന്. മനസ്സിലാക്കുന്നു, അവിടെ ഒരു പൂന്തോട്ടമുണ്ട്. ആരവിടേക്ക് പോകുന്നുവോ അവർക്ക് അല്ലാഹു പുഷ്പം നൽകും. മനസ്സിൽ എന്ത് ആഗ്രഹമുണ്ടോ അത് പൂർത്തിയാകും. പക്ഷെ ആരെങ്കിലും പുഷ്പം ഇറുത്തു നൽകും അങ്ങനെയൊന്നുമല്ല. ആരുടെ ബുദ്ധിയിൽ എങ്ങനെയുണ്ടോ അതുപോലെ സാക്ഷാത്കാരമുണ്ടാകുന്നു. ഇവിടെ സാക്ഷാത്കാരത്തിന്റെ ആധാരത്തിൽ ഒന്നുമില്ല. ഭക്തിമാർഗത്തിലാണെങ്കിൽ സാക്ഷാത്കാരത്തിനായി കഴുത്തുപോലും അറുക്കുന്നു. മീരയ്ക്ക് സാക്ഷാത്കാരം ലഭിച്ചു, അവരോട് എത്ര ബഹുമാനമാണ്! അത് ഭക്തിമാർഗമാണ്. ഭക്തിയിൽ പകുതി കൽപ്പം പൂർത്തിയാക്കുക തന്നെ വേണം. ജ്ഞാനമേ ഇല്ല. വേദങ്ങൾക്കും വളരെയധികം അംഗീകാരമുണ്ട്. വേദം നമ്മുടെ പ്രാണനാണ് എന്ന് പറയുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഈ വേദശാസ്ത്രങ്ങളെല്ലാം ഭക്തിമാർഗത്തിലേതാണ്. ഭക്തിയുടെ വിസ്താരം എത്ര വലുതാണ്! വലിയ വൃക്ഷമാണ്, ജ്ഞാനമാണ് ബീജം. ഇപ്പോൾ ജ്ഞാനത്തിലൂടെ നിങ്ങൾ എത്ര ശുദ്ധമാകുന്നു, സുഗന്ധപൂർണമായി മാറുന്നു. ഇത് നിങ്ങളുടെ പൂന്തോട്ടമാണ്. ഇവിടെ ആരെയും മുള്ളെന്ന് പറയുകയില്ല. എന്തെന്നാൽ ഇവിടെ ആരും വികാരത്തിലേക്ക് പോകുന്നില്ല. അതിനാൽ പറയാം, ഈ പൂന്തോട്ടത്തിൽ ഒരു മുള്ളുപോലുമില്ല. മുള്ളുകൾ കലിയുഗത്തിലാണ്. ഇപ്പോൾ പുരുഷോത്തമ സംഗമ യുഗമാണ്. ഇതിൽ മുള്ള് എവിടെ നിന്ന് വരാനാണ്? അഥവാ ഏതെങ്കിലും മുള്ള് ഇരിക്കുന്നുണ്ടെങ്കിൽ അവർ അവനവന് തന്നെ നഷ്ടമുണ്ടാക്കുകയാണ്. എന്തെന്നാൽ ഇത് ഇന്ദ്രപ്രസ്ഥമാണ്. ഇവിടെ ജ്ഞാനമാലാഖമാരാണ് ഇരിക്കുന്നത്. ഞാൻ ആ ഡാൻസ് ചെയ്യുന്ന മാലാഖമാർ. മുഖ്യമായവരുടെ പേരാണ് പുഷ്യരാഗ പരി, നീലം പരി മുതലായവ. പിന്നീട് അവരാണ് 9 രത്നങ്ങൾ എന്ന് പറയപ്പെടുന്നത്. പക്ഷേ ഇവർ ആരായിരുന്നു ഇതാർക്കും അറിയില്ല. ബാബ കേവലം പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ ഇപ്പോൾ അറിവുണ്ട്. 84 ചക്രവും ഇപ്പോൾ ബുദ്ധിയിലുണ്ട്. ശാസ്ത്രങ്ങളിലാണെങ്കിൽ 84 ലക്ഷം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മധുരമധുരമായ കളഞ്ഞുപോയി തിരികെ കിട്ടിയ മക്കൾക്ക് ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്, നിങ്ങൾ 84 ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തമോ പ്രധാനത്തിൽ നിന്നും സത്തോ പ്രധാനമായി മാറണം. എത്ര സഹജമാണ്! ഭഗവാന്റെ വാക്കുകളാണ് മക്കളെ പ്രതി, എന്നെ മാത്രം ഓർമ്മിക്കൂ. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ സുഗന്ധമുള്ള പുഷ്പമായി മാറുന്നതിനായി സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. മുള്ളായി മാറരുത്. ഇവിടെ എല്ലാം മധുരമധുരമായ പുഷ്പങ്ങളാണ്, മുള്ളുകളില്ല. അതെ, മായയുടെ കൊടുങ്കാറ്റ് വരും. മായ ഇത്രയും കഠിനമാണ്, അത് പെട്ടെന്ന് കുടുക്കിക്കളയും. ഞാൻ എന്താണീ ചെയ്തത്? എന്റെ മുഴുവൻ സമ്പാദ്യവും നഷ്ടപ്പെടുത്തിയല്ലോ എന്നോർത്ത് പിന്നീട് പശ്ചാത്തപിക്കും. ഇത് പൂന്തോട്ടമാണ്. പൂന്തോട്ടത്തിൽ നല്ല നല്ല പൂക്കളും ഉണ്ടാകും. ഈ പൂന്തോട്ടത്തിലും ചിലത് ഫസ്റ്റ് ക്ലാസ് പുഷ്പമാണ്. മുഗൾ ഗാർഡനിൽ നല്ല നല്ല പൂക്കളുണ്ടല്ലോ, അതുപോലെയാണ്. എല്ലാവരും കാണാൻ പോകും. ഇവിടെ നിങ്ങളുടെ അടുത്തേക്ക് ആരും കാണാൻ വരില്ല. മുള്ളുകൾക്ക് നിങ്ങൾ എന്ത് മുഖം കാണിക്കാനാണ്? പാട്ടുമുണ്ട്, അഴുക്ക് വസ്ത്രങ്ങൾ എന്ന്. ബാബയ്ക്ക് ജപ സഹബ് സുഖമണി മുതലായ എല്ലാം ഓർമ്മയുണ്ടായിരുന്നു. ഇടവിടാതെ പഠിക്കുമായിരുന്നു. 8 വയസ്സുള്ളപ്പോൾ തന്നെ തയ്യാറാകുമായിരുന്നു. താമസം പോലും ക്ഷേത്രത്തിലായിരുന്നു. ക്ഷേത്രത്തിന്റെ മുഴുവൻ ചുമതലയും തനിക്കായിരുന്നു. അഴുക്ക് വസ്ത്രം കഴുകുക എന്നാൽ എന്താണ് എന്നത് ഇപ്പോൾ മനസ്സിലായി. മുഴുവൻ മഹിമയും ബാബയുടേതാണ്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ബാബ ഇരുന്ന് മനസ്സിലാക്കി തരികയാണ്. കുട്ടികളോട് പറയുന്നുമുണ്ട്, നല്ല നല്ല പൂക്കളെ കൊണ്ടുവരൂ. ആരാണോ നല്ല നല്ല പുഷ്പങ്ങളെ കൊണ്ടുവരുന്നത് അവർ നല്ല പുഷ്പമാണെന്ന് അംഗീകരിക്കപ്പെടും. എല്ലാവരും പറയുന്നുണ്ട്, ഞാൻ ലക്ഷ്മി നാരായണനായി മാറുമെന്ന്. അതിനർത്ഥം റോസാ പുഷ്പമായി മാറും. ബാബ പറയുന്നു, വളരെ നല്ലത്. എങ്കിൽ നിങ്ങൾ കുട്ടികളുടെ വായിൽ റോസാ പുഷ്പമാണ്. ഇപ്പോൾ പുരുഷാർത്ഥം ചെയ്ത് സദാ റോസാ പുഷ്പമായി മാറൂ. വളരെയധികം കുട്ടികളുണ്ട്, പ്രജകൾ ഒരുപാടുണ്ടാകുന്നുണ്ട്. അവിടെ രാജാവും റാണിയും പിന്നെ പ്രജയും ഉണ്ട്. സത്യുഗത്തിൽ മന്ത്രി ഉണ്ടാകില്ല. എന്തെന്നാൽ രാജാവിൽ മുഴുവൻ ശക്തിയും ഉണ്ടാകും. മന്ത്രിയുടെ ഉപദേശം തേടേണ്ട ആവശ്യമുണ്ടാകില്ല. ഇല്ലെങ്കിൽ പിന്നെ ഉപദേശം നൽകുന്നവർ വലിയവരായി പോകും. അവിടെ ഭഗവാൻ ഭഗവതിക്ക് ഉപദേശത്തിന്റെ ആവശ്യമില്ല. പതീതമാകുമ്പോഴാണ് മന്ത്രിയുടെ ആവശ്യം വരുന്നത്. ഭാരതത്തിന്റെ തന്നെ കാര്യമാണ്. രാജാക്കന്മാർ രാജാക്കന്മാരുടെ മുന്നിൽ തന്നെ തലകുനിക്കുന്ന മറ്റൊരു ഖണ്ഡവുമില്ല. ഇവിടെയാണ് കാണിക്കുന്നത് ജ്ഞാനമാർഗത്തിൽ പൂജ്യൻ, അജ്ഞാനമാർഗത്തിൽ പൂജാരി. അവർ ഇരട്ട കിരീടധാരികൾ, ഇവർ ഒറ്റ കിരീടധാരികൾ. ഭാരതത്തെ പോലെ പവിത്രമായ മറ്റൊരു ഖണ്ഡവുമില്ല. സ്വർഗമായിരുന്നു, പാരഡൈസ് ആയിരുന്നു. നിങ്ങൾ അതിനുവേണ്ടി തന്നെയാണ് പഠിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ പൂവായി മാറണം. പൂന്തോട്ടത്തിന്റെ ഉടമസ്ഥൻ വന്നിരിക്കുകയാണ്. പൂന്തോട്ടക്കാരനുമുണ്ട്. പൂന്തോട്ടം സൂക്ഷിപ്പുകാർ നമ്പർ വൈസാണ്. കുട്ടികളും മനസ്സിലാക്കുന്നുണ്ട്, ഇത് പൂന്തോട്ടമാണ്, ഇതിൽ മുള്ളുകളില്ല. മുള്ളുകൾ ദുഃഖമാണ് നൽകുക. ബാബ ആർക്കും ദുഃഖം നൽകുന്നില്ല. ബാബ ദുഃഖഹർത്താവും സുഖകർത്താവുമാണ്. എത്ര മധുരമായ ബാബയാണ്! നിങ്ങൾ കുട്ടികൾക്ക് ബാബയോട് സ്നേഹമുണ്ട്. ബാബയും കുട്ടികളെ സ്നേഹിക്കുന്നുണ്ടല്ലോ. ഇത് പഠിപ്പാണ്. ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ പ്രാക്ടിക്കലായി പഠിപ്പിക്കുകയാണ്. ഇവരും പഠിക്കുന്നുണ്ട്. പഠിച്ച് പിന്നീട് പഠിപ്പിച്ചാൽ മുള്ളിൽ നിന്ന് പിന്നെയും പൂവാകും. ഭാരതം മഹാദാനിയാണ് എന്നാണ് പാടിയിട്ടുള്ളത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ കുട്ടികൾ മഹാദാനിയായി മാറുന്നു. നിങ്ങൾ അവിനാശിയായ ജ്ഞാനരത്നങ്ങളുടെ ദാനം നൽകുന്നു. ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്, ആത്മാവ് തന്നെയാണ് രൂപ് ബസന്ത്, അതായത് ജ്ഞാനയോഗത്താൽ നിറഞ്ഞവർ. ബാബയും രൂപ ബസന്താണ്. ബാബയിൽ മുഴുവൻ ജ്ഞാനവുമുണ്ട്. ജ്ഞാനസാഗരൻ പരമപിത പരമാത്മാവാണ്. ബാബ അതോറിറ്റിയല്ലേ? ജ്ഞാനസാഗരൻ ഒരേ ഒരു ബാബയാണ്. അതിനാലാണ് പറയുന്നത്, മുഴുവൻ സാഗരത്തെയും മഷിയാക്കിയാലും മഹിമ എഴുതി തീരില്ല. പിന്നെ ഒരു സെക്കൻഡിൽ ജീവൻ മുക്തി എന്നും പാടിയിട്ടുണ്ട്. നിങ്ങളുടെ പക്കൽ ഒരു ശാസ്ത്രവുമില്ല. അവിടെ ഏതെങ്കിലും പണ്ഡിതന്റെ അടുത്തേക്ക് പോയാൽ ഈ പണ്ഡിതൻ വളരെയധികം പഠിച്ച അതോറിറ്റിയാണ് എന്നാണ് കരുതുന്നത്. ഇവരെല്ലാ വേദശാസ്ത്രങ്ങളും പഠിച്ചിട്ടുണ്ട്. പിന്നീട് ആ സംസ്കാരം കൊണ്ടുപോകുമ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ എല്ലാം പഠിക്കാൻ തുടങ്ങും. നിങ്ങൾ സംസ്കാരം കൊണ്ടുപോകുന്നില്ല, നിങ്ങൾ പഠിപ്പിന്റെ റിസൾട്ടാണ് കൊണ്ടുപോകുന്നത്. നിങ്ങളുടെ പഠിപ്പ് പൂർത്തിയാകും, പിന്നീട് റിസൾട്ട് വരും, പിന്നെ ആ പദവി നേടും. ആർക്കെങ്കിലും കേൾപ്പിക്കാൻ ജ്ഞാനം കൊണ്ടുപോകില്ലല്ലോ. ഇവിടെയാണെങ്കിൽ ഇത് പഠിപ്പാണ്. ഇതിന്റെ പ്രാരബ്ധം പുതിയ ലോകത്താണ് ലഭിക്കുക. നിങ്ങൾ കുട്ടികൾക്ക് ബാബ മനസ്സിലാക്കി തന്നു, മായയും കുറഞ്ഞ ശക്തിയുള്ള ആളല്ല. മായയുടെ ശക്തി ദുർഗതിയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. പക്ഷെ അതിന്റെ മഹിമ ഒരിക്കലും ചെയ്യില്ല. മായ ദുഃഖം നൽകുന്നതിലാണ് ശക്തിവാൻ. ബാബയാണെങ്കിൽ സുഖം നൽകുന്നതിലാണ് ശക്തിവാൻ. അതിനാലാണ് ബാബയ്ക്ക് മഹിമയുള്ളത്. ഇതും ഡ്രാമയിലുള്ളതാണ്. നിങ്ങൾ സുഖം നേടുന്നു, അതിനാൽ ദുഃഖവും നേടുന്നു. ജയവും പരാജയവും ആരുടേതാണ് എന്നത് അറിഞ്ഞിരിക്കണമല്ലോ. ബാബയും ഭാരതത്തിലാണ് വരുന്നത്. ജയന്തിയും ഭാരതത്തിലാണ് ആഘോഷിക്കുന്നത്. ഇത് ആർക്കും അറിയില്ല. അതായത് ശിവബാബ എപ്പോഴാണ് വരുന്നത്, വന്ന് എന്താണ് ചെയ്തത്? പേരും അടയാളവും പോലും ഇല്ലാതാക്കി കുട്ടിയായ കൃഷ്ണന്റെ പേര് വെച്ചു. വാസ്തവത്തിൽ അതിസ്നേഹിയായ അച്ഛന്റെ മഹിമ വേറെയാണ്, കൃഷ്ണന്റെ മഹിമ വേറെയാണ്. ബാബ നിരാകാരനാണ്, കൃഷ്ണൻ സാകാരമാണ്. കൃഷ്ണന്റെ മഹിമ സർവഗുണസമ്പന്നൻ. ശിവബാബയ്ക്ക് ഈ മഹിമയില്ല. ആരിൽ ഗുണമുണ്ടോ അവരിൽ അവഗുണവുമുണ്ടാകും. അതിനാൽ ബാബയ്ക്ക് ഈ മഹിമ പാടില്ല. ബാബയെ അകാലമൂർത്തി എന്നാണ് പറയുക. നമ്മളും അകാലമൂർത്തികളാണ്. ആത്മാവിനെ കാലന് വിഴുങ്ങാൻ കഴിയില്ല. ഇവിടെയാണ് അകാലമൂർത്തിയെ വിളിക്കുന്നത്. സത്യയുഗത്തിൽ വിളിക്കില്ല. എന്തുകൊണ്ടെന്നാൽ അവിടെ സുഖം തന്നെ സുഖമാണ്. അതിനാലാണ് പാടുന്നത്, ദുഃഖത്തിൽ എല്ലാവരും ഓർമ്മിക്കും, സുഖത്തിൽ ആരും ഓർമ്മിക്കില്ല. ഇപ്പോൾ രാവണ രാജ്യത്തിൽ എത്ര ദുഃഖമാണ്. ബാബയാണെങ്കിൽ സ്വർഗത്തിന്റെ അധികാരിയാക്കിയാണ് മാറ്റുന്നത്. പിന്നെ പകുതി കൽപ്പത്തിലേക്ക് അവിടെ ആരും വിളിക്കില്ല. എങ്ങനെയാണോ ലൗകിക പിതാവ് കുട്ടിയെ അലങ്കരിച്ച് സമ്പത്ത് നൽകി സ്വയം വാനപ്രസ്ഥ അവസ്ഥയിലേക്ക് പോകുന്നത്, എല്ലാം കുട്ടികൾക്ക് നൽകിയിട്ട് പറയും, ഇനി ഞങ്ങൾ സത്സംഗത്തിലേക്ക് പോവുകയാണ്, എന്തെങ്കിലും കഴിക്കാനായി അയച്ചു തന്നുകൊണ്ടിരിക്കണം. ഈ ബാബ അങ്ങനെ പറയില്ലല്ലോ. ബാബ പറയുന്നു, മധുരമധുരമായ മക്കളെ, ഞാൻ നിങ്ങൾക്ക് വിശ്വത്തിന്റെ ചക്രവർത്തി പദവി നൽകിയിട്ട് വാനപ്രസ്ഥത്തിലേക്ക് പോകും. കഴിക്കാനുള്ളത് അയച്ചു തരണം എന്ന് ഞാൻ പറയുമോ? ലൗകിക കുട്ടികളുടെ കടമയാണ് അച്ഛനെ സംരക്ഷിക്കുക എന്നത്. ഇല്ലെങ്കിൽ എങ്ങനെ കഴിക്കും? ഈ ബാബ പറയുന്നു, ഞാൻ നിഷ്കാമ സേവാധാരിയാണ്. മനുഷ്യരാരെങ്കിലും നിഷ്കാമമാവുക എന്നത് അസാധ്യമാണ്. വിശന്ന് മരിക്കും. ഞാൻ വിശന്ന് മരിക്കില്ല. ഞാൻ അഭോക്താവാണ്. നിങ്ങൾ കുട്ടികൾക്ക് വിശ്വത്തിന്റെ ചക്രവർത്തി പദം നൽകിയിട്ട് ഞാൻ ചെന്ന് വിശ്രമിക്കും. പിന്നീട് എന്റെ പാർട്ട് അവസാനിക്കും. പിന്നീട് ഭക്തിമാർഗത്തിലാണ് ആരംഭിക്കുന്നത്. ഈ അനാദിയായ ഡ്രാമ ഉണ്ടാക്കപ്പെട്ടതാണ്. ബാബയിരുന്ന് രഹസ്യങ്ങൾ മനസ്സിലാക്കി തരികയാണ്. വാസ്തവത്തിൽ ഏറ്റവും കൂടുതൽ പാർട്ട് നിങ്ങൾക്കാണ്. അതിനാൽ പ്രതിഫലവും നിങ്ങൾക്കാണ് നൽകേണ്ടത്. ഞാൻ വിശ്രമിക്കുന്നു. അതിനാൽ നിങ്ങൾ ബ്രഹ്മാണ്ഡത്തിന്റെയും അധികാരിയാണ്, വിശ്വത്തിന്റെയും അധികാരിയായി മാറുന്നു. നിങ്ങളുടെ പേരാണ് പ്രശസ്തമാകുന്നത്. ഈ ഡ്രാമയുടെ രഹസ്യവും നിങ്ങൾക്കറിയാം. നിങ്ങൾ ജ്ഞാനപുഷ്പങ്ങളാണ്. ലോകത്തിൽ ഒരാൾ പോലും ഇല്ല. രാവും പകലും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അവർ രാത്രിയിലാണ്, നിങ്ങൾ പകലിലേക്ക് പോകുന്നു. ഇന്ന് കാലത്ത് വനോത്സവം ആഘോഷിക്കാറുണ്ട്. ഇപ്പോൾ ഭഗവാൻ മനുഷ്യരുടെ വനോത്സവം ആഘോഷിക്കുകയാണ്. നോക്കൂ, ബാബ എന്ത് അത്ഭുതമാണ് ചെയ്യുന്നത്! മനുഷ്യരെ ദേവത, യാചകനെ രാജാവാക്കി മാറ്റുന്നു. ഇപ്പോൾ പരിധിയില്ലാത്ത ബാബയുമായി കച്ചവടം ചെയ്യാൻ വന്നിരിക്കുകയാണ് നിങ്ങൾ. പറയുന്നു, ബാബ ഞങ്ങളെ യാചകനിൽ നിന്ന് രാജാവാക്കി മാറ്റൂ. ബാബ വളരെ നല്ല ഉപഭോക്താവാണ്. ദുഃഖം ഹരിച്ച് സുഖം തരുന്നവൻ എന്നല്ലേ ബാബയെ നിങ്ങൾ പറയുന്നത്? ഇതുപോലൊരു ദാനം ഉണ്ടാവില്ല. ബാബ സുഖം നൽകുന്നവനാണ്. ബാബ പറയുന്നു, ഭക്തിമാർഗത്തിലും ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ഈ സാക്ഷാത്കാരം മുതലായവയെല്ലാം ഭക്തിയിൽ അടങ്ങിയതാണ്. ഇപ്പോൾ ബാബ ഇരുന്ന് മനസ്സിലാക്കി തരുന്നു, ഞാൻ എന്തെല്ലാമാണ് ചെയ്യുന്നത്. മുന്നോട്ടു പോകവേ മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കും. അന്തിമത്തിൽ നമ്പർ വൈസായി നിങ്ങൾ കർമാതീത അവസ്ഥ പ്രാപ്തമാക്കും. ഇതെല്ലാം ഡ്രാമയിലുള്ളതാണ്, എങ്കിലും പുരുഷാർത്ഥം ചെയ്യിക്കുന്നു. ബാബയെ ഓർമ്മിക്കൂ. ഇത് മഹാഭാരത യുദ്ധം കൂടിയാണ്. എല്ലാം അവസാനിപ്പിക്കും. ഭാരതവാസികൾ മാത്രമേ ബാക്കിയുണ്ടാകൂ. പിന്നീട് നിങ്ങൾ വിശ്വത്തിനു മേൽ രാജ്യം ഭരിക്കും. ഇപ്പോൾ ബാബ നിങ്ങളെ പഠിപ്പിക്കാൻ വന്നതാണ്. ബാബ തന്നെയാണ് ജ്ഞാനസാഗരൻ. ഇതും കളിയാണ്. ഇതിൽ സംശയിക്കേണ്ട കാര്യമില്ല. മായ കൊടുങ്കാറ്റുകൾ കൊണ്ടുവരും. ബാബ മനസ്സിലാക്കി തരുന്നു, ഇതിൽ ഭയക്കരുത്. വളരെ മോശമായ സങ്കല്പങ്ങൾ വരും. അതും ബാബയുടെ മടിയിൽ ഇരുന്ന ശേഷം. ബാബയുടെ മടിയിൽ വരാത്തപ്പോൾ പോലും മായ ഇത്രയും യുദ്ധം ചെയ്യില്ല. മടിയിൽ ഇരുന്നതിനു ശേഷമാണ് കൊടുങ്കാറ്റ് വരുന്നത്. അതിനാൽ മടിത്തട്ട് നഷ്ടപ്പെടാതെ നോക്കണം. ബലഹീനമാണെങ്കിൽ പിന്നെ പ്രജയിലേക്ക് പോകും. രാജ്യപദവി നേടുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ദാസദാസി ആവേണ്ടതായി വരും. ഇത് സൂര്യവംശി ചന്ദ്രവംശി രാജധാനിയുടെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒന്ന്, രൂപബസന്തായി മാറി അവിനാശിയായ ജ്ഞാനരത്നങ്ങളുടെ ദാനം നൽകി മഹാദാനിയായി മാറണം. എന്ത് പഠിപ്പാണോ പഠിക്കുന്നത്, അത് മറ്റുള്ളവരെ പഠിപ്പിക്കണം. രണ്ട്, ഒരു കാര്യത്തിലും ആശയക്കുഴപ്പത്തിൽ വരികയോ ഭയപ്പെടുകയോ ചെയ്യരുത്. സ്വയം സംരക്ഷിക്കണം. ഞാൻ ഏത് പ്രകാരത്തിലുള്ള പുഷ്പമാണ്? എന്നിൽ ഒരു ദുർഗന്ധവും ഇല്ലല്ലോ എന്ന് സ്വയം സ്വയത്തോട് ചോദിക്കണം. വരദാനം: ദൃഢസങ്കല്പത്തിലൂടെ ദുർബലതകളാകുന്ന കലിയുഗി പർവ്വതത്തെ സമാപ്തമാക്കുന്ന സമർത്ഥി സ്വരൂപമായി ഭവിക്കട്ടെ. നിരാശരാകുക ഏതെങ്കിലും സംസ്കാരം അഥവാ പരിതസ്ഥിതിക്ക് വശീഭൂതമാകുക, വ്യക്തി വൈഭവങ്ങളുടെ നേർക്ക് ആകർഷിതമാകുക, ഈ എല്ലാ ദുർബലതകളാകുന്ന കലിയുഗി പർവ്വതത്തെ ദൃഢസങ്കല്പത്തിന്റെ വിരൽ നൽകി സദാകാലത്തേക്ക് സമാപ്തമാക്കൂ, അതായത് വിജയിയാകൂ. വിജയം നമ്മുടെ കഴുത്തിലെ മാലയാണ്. സദാ ഈ സ്മൃതിയിലൂടെ സമർത്ഥി സ്വരൂപമാകൂ. ഇതാണ് സ്നേഹത്തിന്റെ പകരം. സാകാര ബാബ സ്ഥിതിയുടെ സ്തംഭമുണ്ടാക്കി കാണിച്ചതുപോലെ ഇങ്ങനെ ഫോളോ ഫാദർ ചെയ്ത് സർവ ഗുണങ്ങളുടെയും സ്തംഭമാകൂ. ശ്ലോകൻ: സാധനം സേവനങ്ങൾക്കുള്ളതാണ്, വിശ്രമപ്രിയരാകാൻ ഉള്ളതല്ല. അവ്യക്ത സൂചന: ആത്മീയ സ്ഥിതിയിൽ കഴിയുവാനുള്ള അഭ്യാസം ചെയ്യൂ, അന്തർമുഖി ആകൂ. ആറ്റം ബോംബ് ഒരു സ്ഥലത്ത് ഇടുന്നതിലൂടെ നാനാഭാഗത്തും അതിന്റെ അംശം വ്യാപിക്കുന്നു. അത് ആറ്റം ബോംബാണ്, ഇത് ആത്മീയ ബോംബാണ്. ഇതിന്റെ പ്രഭാവം അനേകം ആത്മാക്കളെ ആകർഷിതരാക്കും. സഹജമായി തന്നെ പ്രജകൾ വർദ്ധിക്കും. അതിനാൽ സംഘടിത രൂപത്തിൽ ആത്മീയ സ്വരൂപത്തിന്റെ അഭ്യാസം വർദ്ധിപ്പിക്കൂ, സ്മൃതി സ്വരൂപമാകൂ. എങ്കിൽ അന്തരീക്ഷം ശക്തിശാലിയായി മാറും. ഓം ശാന്തി.